സദൃശ വാക്യങ്ങൾ ഒൻപതാം അധ്യായം നാം പഠിച്ചു കഴിഞ്ഞുവല്ലോ. പത്താം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ സദൃശ്യവാക്യ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ പ്രധാന ഭാഗമാകുന്നു ഇവിടെ ആരംഭിക്കുന്നത്. തൻ്റെ ജീവിതത്തിനായി ഈ യുവ വിദ്യാർത്ഥിക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ക്രിസ്തുവിൻ്റെ സ്കൂളിൽ താങ്കളും ഞാനും പഠിക്കേണ്ട പാഠങ്ങളാണിവ. പത്താം അധ്യായത്തിൻ്റെ ആദ്യ വാക്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാലും, ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, എത്ര വാസ്തവമാണല്ലേ. സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങിയ ഒരു മകനെക്കുറിച്ച്, അല്ലെങ്കിൽ നല്ല ബിരുദം ലഭിച്ച ഒരു മകനെക്കുറിച്ച്, കളികളിൽ സാമർഥ്യമുള്ള കുട്ടിയെക്കുറിച്ച് അപ്പൻ എത്ര സന്തോഷിക്കുന്നു, അഭിമാനം കൊള്ളുന്നു. എത്ര പേരോട് അതേക്കുറിച്ച് പറയും, ഹാ എൻ്റെ മകനെ അവൻ ആ കോളേജിൽ പഠിപ്പിക്കുകയാണ്, ഈ സമ്മാനങ്ങളെല്ലാം എൻ്റെ കുട്ടിക്ക് ലഭിച്ചതാണ്, അവൻ ആ ഫുട്ബോൾ ടീമിലുണ്ട്. എന്നാൽ കുട്ടി തോൽക്കുകയോ പറയപ്പെടുന്ന വിധത്തിൽ സാമർഥ്യം കാണിക്കാതിരിക്കുകയോ ചെയ്തെന്നാൽ പിതാവ് വളരെയേറെ നിശബ്ദനായിരിക്കും, മിണ്ടില്ല, മകനെക്കുറിച്ച് അധികം ആരോടും ഒന്നും പറയില്ല, അവൻ തൻ്റെ വായ അടച്ച് തന്നെ നടക്കും. ശലോമോൻ ഇവിടെ പറയുന്നത് സാധാരണ നാം കാണുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതുപോലുള്ള സമയത്ത് ദുഃഖിക്കുന്നത് അമ്മയാണ്. പിതാവ് മിണ്ടാതിരിക്കുകയും അതിനെ ഗണ്യമാക്കാതിരിക്കുകയും ചെയ്യും. ജീവിതത്തിൻ്റെ എന്തൊരു ചിത്രമാണിത്! അതും എത്ര യാഥാർത്ഥ്യമായ ചിത്രം! ഒരു മകൻ ഒന്നുകിൽ ജ്ഞാനിയായിരിക്കുന്നതാണ്, അതല്ല എങ്കിൽ ഭോഷനായിരിക്കും, രണ്ടിലൊന്ന്. രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു, ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല. ഈ ആയുസിൽ വളരെയേറെ സമ്പാദിച്ചു കൂട്ടിയവർ അതെല്ലാം ഇവിടെ കളയേണ്ടതായി വരും. അതൊന്നും തങ്ങളോടൊപ്പം കൊണ്ടുപോകുവാൻ അവർക്ക് കഴിയുകയില്ല. അവർ ജീവിച്ചിരുന്നപ്പോൾ ഇതൊന്നും വാസ്തവത്തിൽ ആസ്വദിച്ചിട്ടുമില്ല എന്നതാണ് സത്യം. നേരെ ജോലി സമ്പാദിച്ചാൽ പോലും ഇവിടെ കളഞ്ഞു പോകണം. എങ്കിൽ പിന്നെ ദുഷ്ടതയാൽ സമ്പാദിച്ചതോ? അടുത്ത തലമുറ അതെല്ലാം നാനാവിധമാക്കി കളയും. സുഹൃത്തെ, നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ ഇത് വാസ്തവമാണെന്ന് കാണുവാൻ കഴിയും. ഇതൊക്കെ കണ്ടിട്ടും പലർക്കും പാഠമാകുന്നില്ല എന്നതാണ് വിചിത്രം. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു എന്ന് നാം കാണുന്നു. ക്രിസ്തു നമുക്ക് ജീവനായി മാത്രമല്ല ജ്ഞാനമായും തീർന്നിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകില്ല, പിന്നെയോ നിത്യജീവനെ പ്രാപിക്കും. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല, ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു. മൂന്നാം വാക്യമാണ് ഞാൻ വായിച്ചത്. എല്ലാവർക്കും ചേരുന്ന ഏതെങ്കിലും ഒരു സദൃശവാക്യമുണ്ടെന്നും ഓരോ സദൃശവാക്യവും ബൈബിളിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് ചേരുന്നതാണെന്നുമാകുന്നു ഞാൻ ചിന്തിക്കുന്നത്. ഇതേക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല എന്ന് പറയുമ്പോൾ നാം പെട്ടെന്ന് ഓർക്കുന്നത് യോസഫിനെയാണല്ലേ. അവനെ മിസ്രയീമിലേക്ക് വിറ്റ് കളഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ താൻ എത്തിയെന്നും ദൈവം വളരെ അകലത്തിലാകുന്നെന്നും ഒക്കെ അവന് തോന്നിക്കാണും. എന്നിട്ടും അവന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിൽ വരികയും അവനെ മിസ്രയീമിലെ പ്രധാനമന്ത്രിയാക്കുകയും ചെയ്തു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി കരുതുന്നു. ഒരിക്കലും തന്നെ സ്നേഹിക്കുന്നവർക്ക് ദോഷത്തിനായി അവൻ യാതൊന്നും ചെയ്യില്ല. ഇത് മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയാൽ തന്നെ അംഗീകരിക്കുവാനും പലർക്കും കഴിയുന്നില്ല. നാലാം വാക്യം, മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു, ഉത്സാഹിയുടെ കയ്യോ സമ്പത്തുണ്ടാക്കുന്നു. മനുഷ്യരിലെ വ്യത്യാസം എത്രമാത്രമാകുന്നു! ചില അനുഗ്രഹീത വിശ്വാസികളുണ്ട്, അവർ വളരെയേറെ ഉദാരമതികളാണ്. എന്നാൽ മറ്റുള്ളവർ തികച്ചും ലുബ്ധന്മാരാണ്. ഈ കൈ ഇറുക്കി പിടിക്കുന്നവന് അതുപോലെ തന്നെയുള്ള ജീവിതമാണ്. അവനെപ്പോഴും ഇറുക്കി പിടിച്ച അവസ്ഥയിലായിരിക്കും. എന്നാൽ അതിനെതിരായി ഈ ഔദാര്യ മനസ്കന് നിറഞ്ഞ ജീവിതമായിരിക്കും. ഈ വാക്യം അബ്രഹാമിന് യോജിക്കുന്നതാകുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? അവൻ മഹാമനസ്കനായിരുന്നു. തൻ്റെ ബന്ധുവായ ലോത്തിനോട് അവൻ പറഞ്ഞത്, ദേശത്തിൽ നിനക്കിഷ്ടമുള്ള ഭാഗം നീ എടുത്തുകൊള്ളുക, ശേഷിക്കുന്നത് ഞാൻ എടുത്തുകൊള്ളാം എന്നത്രേ. ഈ പറഞ്ഞതുപോലെ വസ്തുവീതിക്കുന്ന ഒരുവൻ ഉദാരമതിയാണ്. തനിക്ക് വേണ്ടത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം അബ്രഹാമിനുണ്ടായിരുന്നു. വാസ്തവത്തിൽ അത് മുഴുവൻ അവൻ്റേത് തന്നെയായിരുന്നു. യോർദാന്റെ താഴ്വരയാണ് ഏറ്റവും നല്ല ഭൂപ്രദേശമെന്ന് അബ്രഹാമിന് നല്ലവണ്ണം അറിയാമായിരുന്നു. ദൈവം അബ്രഹാമിനെയാണ് വിളിച്ചത്. അബ്രഹാമിനാണ് ആ ദേശം നൽകിയത്. അബ്രഹാം ഈ പറഞ്ഞ സ്ഥലം എടുക്കാതെ വന്നപ്പോൾ ലോത്ത് അബ്രഹാമിനെ മണ്ടനായി വിചാരിച്ചു കാണും. അങ്ങനെയാണല്ലോ ലോകം. എന്നാൽ അബ്രഹാം ലോത്തിന് ആദ്യം തിരഞ്ഞെടുക്കുവാൻ അവസരം കൊടുത്തപ്പോൾ ലോത്ത് ഫലഭൂയിഷ്ഠമായ പ്രദേശം തിരഞ്ഞെടുത്തു. ഒരു മര്യാദയുമില്ലാതെ സ്വാർത്ഥപരമായി തന്നെ അവൻ ഏറ്റവും നല്ലത് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. എന്നാൽ അവസാനം അവന് സകലവും നഷ്ടമായി. ഇവിടെ പറയുന്ന ഉത്സാഹിയുടെ കയ്യോ സമ്പത്തുണ്ടാക്കുന്നു. ബൈബിളിൽ ഒരുമിച്ച് പോകാത്ത രണ്ട് വാക്കുകൾ വിശ്വാസവും ഉദാസീനതയും എന്നുള്ളതാണ്. വിശ്വാസവും മടിയും. മടിയനായ ഒരു വിശ്വാസി ദൈവത്തിലുള്ള യഥാർത്ഥ വിശ്വാസം ഇല്ലാത്ത വ്യക്തിയാണ്. ശ്രദ്ധിച്ചല്ലോ, മടിയനായൊരു വിശ്വാസി വാസ്തവത്തിൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത വ്യക്തിയാണ്. ഉത്സാഹിയാണ് വേല ചെയ്യുന്നവൻ, അധ്വാനിക്കുന്നവൻ. ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ കാര്യമാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം അവനെ വിളിച്ചപ്പോൾ ലഭിച്ചത് മടിയനായ ഒരു വ്യക്തിയെ ആയിരുന്നില്ല. മടിയന്മാരെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ വളരെ പ്രയാസമാണ്. കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്നവൻ അത് നീളെ നീളെ കൊണ്ടുപോകുന്ന മടിയനാണ്. ദൈവം അതൊരിക്കലും അംഗീകരിക്കുന്നില്ല. അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നു, വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്ത് കാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. വിപരീതത്വമുള്ള മറ്റൊരു സദൃശവാക്യം ഇതാ ഇവിടെ നാം കാണുന്നു. ബുദ്ധിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വേനൽക്കാലത്ത് അധ്വാനിക്കുന്നവനെയാണ്. മടിയനാണ് കൊയ്ത്ത് കാലത്ത് ഉറങ്ങുന്നവൻ. അവൻ തൻ്റെ വേല ചെയ്തു തീർക്കുന്നവനല്ല. അവനെ കൊണ്ട് യാതൊന്നും ചെയ്തെടുക്കുവാൻ സാധ്യമല്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ക്രിസ്തീയ യുവാവേ, ദൈവം താങ്കളെ പരിശീലിപ്പിച്ച് പഠിപ്പിച്ച് പ്രയോജനമുള്ളവനാക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം നീ മറന്നു പോകരുത്. നാം എത്രയേറെ ധൃതിയായിരുന്നാലും അത് സാരമില്ല. അത്രയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഒന്നും ചെയ്യാതെ ഇരിക്കണമെന്നാകുന്നു താങ്കളുടെ താല്പര്യമെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കാവുന്നതാണ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു യുവാവിനോടും എനിക്ക് പറയുവാനുള്ളത്, ലഭിക്കുന്ന സമയത്ത് സ്വയം തയ്യാർ ചെയ്യുക. സമയം പാഴാക്കി കളയരുത്. ഇന്ന് ഒന്നും ചെയ്യുവാനില്ലല്ലോ എന്ന് കരുതി കൂടുതൽ ഉറങ്ങരുത്. നാളെയും അത് തന്നെ ചെയ്യും. വെറുതെ അതും ഇതും പറഞ്ഞിരുന്ന് സമയം കളയരുത്. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. സമയം വില കൊടുത്ത് വാങ്ങുന്നത് പോലെ നാം ഉപയോഗിക്കേണ്ടതുണ്ട്. വില കൊടുക്കേണ്ടി വരുമ്പോൾ നാം വളരെയേറെ സൂക്ഷിക്കുമല്ലോ. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ. സദൃശവാക്യങ്ങളിലെ ഈ പ്രസ്താവനകൾ ഉന്നതങ്ങളാണ്, നിത്യമായ സത്യങ്ങളാണ്. അവ താങ്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ പറഞ്ഞിരിക്കുന്നവ അല്ലായിരിക്കും. എന്നാൽ ഇപ്പോഴത്തെ ജീവിതത്തിൽ താങ്കളെ സഹായിക്കുകയാണത് എന്ന് മറക്കരുത്. അവ താങ്കൾക്ക് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല എങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നല്ല, പിന്നെ താങ്കൾക്ക് ഏതോ കുഴപ്പമുണ്ട് എന്നാണ്. സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. ആറാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായെ സാഹസം മൂടുന്നു. പഴയ നിയമത്തിലെ രണ്ട് മനുഷ്യരെക്കുറിച്ചുള്ള എത്ര നല്ല ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു എന്നത് ശമൂവേലിന്റെ കാര്യമാണ്. ദുഷ്ടന്മാരുടെ വായെ സാഹസം മൂടുന്നു എന്നുള്ളത് ശൗലിനെ കുറിച്ചുള്ള ചിന്തയാണ് എനിക്ക് നൽകുന്നത്. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. ഏഴാം വാക്യമാണ് ഞാൻ വായിച്ചത്. ചില വർഷങ്ങൾക്ക് മുൻപ് പ്രശസ്തരായിരുന്ന ചില വ്യക്തികളുടെ കാര്യമാകുന്നു ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഇപ്പോൾ അവർ ആരും അറിയാത്തവരെ പോലെ താണുപോയിരിക്കുന്നു. ഈ തലമുറയിലെ ജനത്തെ 50 വർഷങ്ങൾക്കുള്ളിൽ മറന്നുപോകും. എന്നാൽ അനേകം ഭക്തന്മാരുടെ ഓർമ്മ യുഗങ്ങളായി നിലനിൽക്കും. അവർ ദൈവത്തിന് വേണ്ടി വല്ലതുമൊക്കെ ചെയ്തവരാണ്. നമ്മുടെ നാട്ടിൽ തന്നെ സാധു കൊച്ചുഞ്ഞുപദേശി, നാഗൽ സാഹിബ്, മോശവത്സലം, അങ്ങനെ ഞാൻ പറയുവാൻ തുടങ്ങിയാൽ അനേകർ ഉണ്ട്. നാളുകൾ നാളുകൾ കഴിഞ്ഞാലും അവരുടെ പേര് മനുഷ്യർ മറക്കില്ല. കാരണം നീതിമാന്റെ ഓർമ്മയാണത്, നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്. എട്ടാം വാക്യത്തിൽ, ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു, വിടുവായനായ ഭോഷനോ വീണുപോകും. വിടുവായൻ ആരാകുന്നു എന്നറിയാമല്ലോ. എപ്പോഴും സംസാരിക്കുന്നവൻ. അവൻ ചിന്തിക്കുന്നത് താൻ ബുദ്ധിമാനാകുന്നു എന്നത്രേ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളും. ദാനിയേലിന്റെ ഉപദേശങ്ങളെ ശ്രദ്ധിച്ച് അഭിവൃദ്ധി പ്രാപിച്ച നെബുക്കനേസർ രാജാവിനെ കുറിച്ച് ഓർക്കുക. ബെൽസസർ എന്ന പേരോടുകൂടിയ മറ്റൊരു രാജാവുണ്ടായിരുന്നു. അവനൊരു വിഡ്ഢിയായിരുന്നു. ഒരു രാത്രിയിലെ വിരുന്ന് അവന്റെയും അവന്റെ രാജ്യത്തിന്റെയും കഥ കഴിച്ചു. എങ്ങനുണ്ട്? ഒൻപതാം വാക്യത്തിൽ, നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. സത്യസന്ധതയാണ് ഏറ്റവും നല്ല മാർഗം. വളഞ്ഞ വഴിയിലൂടെ പോകുന്നവൻ തീർച്ചയായും അബദ്ധത്തിലാണ് നടക്കുന്നത്. പത്താം വാക്യത്തിൽ, കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു, തുറന്ന് ശാസിക്കുന്നവനോ സമാധാനമുണ്ടാക്കുന്നു. വളരെ രസകരമായ ചില കാര്യങ്ങൾ നാം ഇവിടെ കാണുന്നു. കണ്ണും വായും തമ്മിൽ ഒത്തുവരണമെന്ന്. ഒരു മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കണ്ണിറുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ പറഞ്ഞത് അവൻ അർത്ഥമാക്കുന്നില്ല എന്നാണല്ലേ. അവൻ്റെ വായും മനസ്സും തമ്മിൽ ഒക്കുന്നില്ല. അങ്ങനെ അവ തമ്മിൽ ഒക്കാതെ വരുമ്പോൾ ആയത് വളരെയേറെ ദുഃഖത്തിന് കാരണമാകും. അനേകരും ഈ പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത് തങ്ങൾ മറ്റുള്ളവരെക്കാൾ മിടുക്കന്മാരാകുന്നു എന്നാണ്. വാസ്തവത്തിൽ അത് ശരിയല്ല. അവർ മണ്ടന്മാരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മറ്റുള്ളവരെ ഭോഷന്മാരാക്കുവാൻ ശ്രമിക്കുന്നവർ വാസ്തവത്തിൽ ഭോഷന്മാരാണ്. ഈ വാക്യം ആർക്കാണ് ചേരുന്നത്? യൂദായുടെ കാര്യം എങ്ങനെയുണ്ട്? യൂദായുടെ ചുംബനം വാസ്തവത്തിൽ ഒറ്റിക്കൊടുക്കലിൻ്റെ ചുംബനമായിരുന്നു. ചുംബനം സാധാരണ സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ളതാണ്. എന്നാൽ യൂദ അത് ചെയ്തത് സ്നേഹം പ്രകടിപ്പിക്കുവാനായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. ശരിയായ കാര്യം തെറ്റായ ലക്ഷ്യത്തോടെ ചെയ്യുക. ഒരിക്കലും പാപം ഈ പറഞ്ഞതുപോലെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കരുത്. അത് ശുഭമാകില്ല. 13-ാം വാക്യത്തിൽ, വിവേകിയുടെ അധരങ്ങളിൽ ജ്ഞാനമുണ്ട്, ബുദ്ധിഹീനന്റെ മുതുകിനോ വടികൊള്ളാം. ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ ലോകം മുഴുവൻ വന്നു. എന്നാൽ ബുദ്ധിഹീനന്റെ മുതുകിനോ വടികൊള്ളാം എന്ന് പറഞ്ഞിരിക്കുന്നത് ശലോമോന്റെ മകൻ രെഹബെയാമിന് ചേരുന്നതാണ്. അവൻ തൻ്റെ കൊട്ടാരത്തിലെ പ്രായം ചെന്ന ഉപദേശകരുടെ ആലോചനയെ കൈക്കൊണ്ടില്ല, മറിച്ച് തന്നോടൊപ്പം വളർന്ന യുവാക്കളുടെ ആലോചനയെ ശ്രദ്ധിച്ചു. ഫലമോ, അവൻ രാജ്യത്ത് ആഭ്യന്തര കലഹവും പിളർപ്പും കൊണ്ടുവന്നു. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വെക്കുന്നു, ഭോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. ജ്ഞാനിയായ മനുഷ്യൻ എല്ലാ സമയവും അറിവ് ശേഖരിക്കുന്നു. എന്നാൽ മൂഢനോ തൻ്റെ ഒരു കാൽ വഴുവഴുപ്പിലും മറ്റേ കാൽ ശവക്കുഴിയിലുമാണ്. യാതൊരു സ്ഥിരതയും ഇല്ലാത്ത അവസ്ഥ. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാകുന്നു. ഈ സദൃശവാക്യം കായിനെയും ഹാബേലിനെയും കുറിച്ചാണ് എനിക്ക് ഓർമ്മ തരുന്നത്. നീതിമാന്റെ സമ്പാദ്യം ജീവഹേതു. ഹാബേൽ ആടുകളെ വളർത്തി യാഗത്തിനായി അവനൊരു കുഞ്ഞാടിനെയും കൊണ്ടുവന്നു. ദുഷ്ടന്റെ ആദായം പാപകാരണം, അത് കായിനായിരുന്നു. മറുതലിപ്പിൽ അവൻ നിലത്തെ ഫലത്തെ കൊണ്ടുവന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ജഡസംബന്ധിയായിരിക്കുക എന്നാൽ മരണം എന്നാകുന്നു എന്നത്രേ. ഇതൊരു വിശ്വാസിയെ സംബന്ധിക്കുന്നതാണ്. മരണം എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള വേർപെടൽ ആകുന്നു. അതെ, ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നുള്ള വേർപെടൽ. ജഡീകനായ ഒരു വ്യക്തിയുമായി ദൈവം കൂട്ടായ്മ ആചരിക്കുവാൻ പോകുന്നില്ല. നീതിമാന്റെ സമ്പാദ്യം ജീവഹേതു എന്ന് പറയുമ്പോൾ ആയത് ദൈവവുമായുള്ള കൂട്ടായ്മയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി 17-ാം വാക്യം നോക്കിക്കാട്ടെ, പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിലിരിക്കുന്നു, ശാസന ത്യജിക്കുന്നവനോ ഉഴന്നു നടക്കുന്നു. ഇത് ദാവീദിന്റെ മകൻ അബ്സാലോമിന് ചേരും. അവൻ ശാസനയെ അംഗീകരിച്ചില്ല. തൻ്റെ പിതാവിൽ നിന്നും രാജ്യം തട്ടിയെടുക്കുന്നതിന് അവൻ നടത്തിയ ശ്രമം ഒരു വലിയ തെറ്റായിരുന്നു. 18-ാം വാക്യം നോക്കിക്കാട്ടെ, പക മറച്ചു വെക്കുന്നവൻ പൊളിവായൻ, ഏഷണി പറയുന്നവൻ ഭോഷൻ. അത് കൊള്ളാം. ഒരുത്തൻ താങ്കളുടെ സ്നേഹിതനായി അഭിനയിച്ചു വന്നു, പിന്നീട് അവൻ താങ്കളുടെ യഥാർത്ഥ ശത്രു ആകുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് എത്ര ഭയങ്കരമാണല്ലേ. ആ വ്യക്തി വാസ്തവത്തിൽ ഒരു മൂഢനാകും. താങ്കൾ അവനെ പിടികൂടും, ഏഷണിക്കാരനും വിഡ്ഢിയാകുന്നു. ചിലർ ഇത് ഒരു സ്വഭാവമാക്കിയിരിക്കുകയാണ്. ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിപ്പിക്കാതെ അവർക്ക് ജീവിക്കുവാൻ കഴിയില്ല. ഇതേക്കുറിച്ച് ദൈവം വളരെ പ്രത്യേകമായ ഒരു കൽപ്പന നൽകിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്. ഏഷണി പറയുന്നവൻ മൂഢനാകുന്നു, അവൻ കരുതുന്നത് താൻ വലിയ ബുദ്ധിമാനാകുന്നു എന്നാണ്. എന്നാൽ അതും അവൻ്റെ മൂഢത്തരമാകുന്നു. ലേവ്യ പുസ്തകത്തിൽ തുടർന്ന് പറയുന്നത്, സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്, കൂട്ടുകാരൻ്റെ പാപം നിന്റെ മേൽ വരാതിരിക്കാൻ അവനെ താല്പര്യമായി ശാസിക്കണം. ഒരു വ്യക്തിയെ താങ്കൾ വെറുക്കുമ്പോൾ മുഖസ്തുതി പറയരുത്. അതേസമയം തന്നെ ഒരുത്തിനെക്കുറിച്ച് ഏഷണി പറയരുത്. ഏഷണിക്കാരൻ മഹാ അബദ്ധമാകുന്നു കാണിക്കുന്നത്. മറ്റൊരു വ്യക്തിയെ പകയ്ക്കുക വഴി താങ്കൾ ഒരു കള്ളനോ വിഡ്ഢിയോ ആയിത്തീരുകയാണ്. പ്രത്യേകം ഓർക്കണം ഇത്. മറ്റൊരു വ്യക്തിയെ പകയ്ക്കുക വഴി താങ്കൾ ഒരു കള്ളനോ വിഡ്ഢിയോ ആയിത്തീരുകയാണ്. താങ്കളുടെ പകയെ മൂടി വയ്ക്കുവാൻ ശ്രമിച്ചെന്നാൽ താങ്കൾക്കുള്ള ആ അവസ്ഥ എപ്പോഴെങ്കിലും വെളിയിൽ വരും. താങ്കൾ മൂടി വയ്ക്കുവാൻ ശ്രമിക്കുക വഴി കള്ളം പറഞ്ഞ് അവസാനിക്കും. രക്ഷപ്പെടുവാനുള്ള മാർഗം താങ്കളുടെ പകയോടുകൂടിയ ഭാവം ദൈവത്തോട് പറയുക. ഇന്ന് അനേക വിശ്വാസികളും ഇതുപോലെയുള്ള ഭാവങ്ങളെ ചെറിയ ഭാവങ്ങൾ എന്ന് വിശേഷിപ്പിച്ച് തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ആത്മീയമായി വളരുവാൻ സാധിക്കാത്തത് എന്നവർ മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവരെക്കുറിച്ച് ഏഷണി പറയുക. ഏഷണി പറയുക എന്ന് പറയുമ്പോൾ കള്ളം പറയുക എന്നല്ല. ഒരുപക്ഷെ നിങ്ങൾ മറ്റേ ആളിനെക്കുറിച്ച് പറയുന്നത് ശരിയായ കാര്യമായിരിക്കാം. എന്നാൽ അത് ആളിന് ദോഷം വരുത്തുന്ന വിധത്തിൽ വേറൊരാളോട് പറയുന്നത് തെറ്റാണ്. 21-ാം വാക്യത്തിൽ നാം കാണുന്നത്, നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും, ഭോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. വീണ്ടും എൻ്റെ മനസ്സിൽ വരുന്ന വ്യക്തി ഇസ്രായേലിലെ വലിയ ന്യായാധിപനായ ശമൂവലിനെ കുറിച്ചാണ്. അതേസമയം ശൗൽ വിഡ്ഢി കളിക്കുകയായിരുന്നു. 22-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിക്കുന്ന ചിലരുണ്ട്. അവർ ചിന്തിക്കുന്നത് അവർ അതിൽ അങ്ങ് ജീവിക്കുവാൻ പോകുകയാകുന്നു എന്നത്രേ. അവർ നിരന്തരം ഈ ആയുസ് മുഴുവൻ മാത്രമല്ല, ഈ ആയുസ്സിന് വളരെ ദീർഘമായ സമയമുണ്ട് എന്ന് ചിന്തിച്ച് അവർ അതിൽ സന്തോഷിച്ചങ്ങ് ജീവിക്കുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവർ അവസാനത്തോട് അടുക്കുമ്പോൾ ജീവിതത്തെ അസഹനീയമായി കാണും. സുഖത്തിൽ ആറാടുന്നവരുടെ മുഖത്ത് യാതൊരു സന്തോഷവും കാണുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെയേറെ സുഖ സൗകര്യങ്ങളുണ്ട്, എന്നാൽ മുഖത്ത് യാതൊരു സന്തോഷവുമില്ല. അതെ, മനുഷ്യൻ്റെ സമ്പാദ്യമൊക്കെ അത്രയും സന്തോഷമേ തരൂ. ദൈവമാകുന്നു വാസ്തവത്തിൽ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്. 23-ാം വാക്യത്തിൽ നാം കാണുന്നു, 23-ാം വാക്യം, ദോഷം ചെയ്യുന്നത് ഭോഷന് കളിയാകുന്നു, ജ്ഞാനം വിവേകിക്ക് അങ്ങനെ തന്നെ. ഇത് യുവാവിന് നല്ലൊരു ഉപദേശമാകുന്നു. 24 മുതലുള്ള വാക്യങ്ങൾ, ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവനുഭവിക്കും, നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയായി, നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. ചൊറുക്ക പല്ലിനും പുക കണ്ണിനും ആകുന്നതുപോലെ മടിയൻ തന്നെ അയക്കുന്നവർക്ക് ആകുന്നു. മനസ്സിലായല്ലോ? മടിയനെ ആരെങ്കിലും അയക്കുന്നുവെങ്കിൽ കാര്യം സാധിക്കാതെ അവൻ തിരിച്ചു വരും എന്നതത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് കൂടുതൽ ദോഷം മാത്രമേ വരുത്തിവെക്കൂ. ഇനി 27-ാം വാക്യം നോക്കിക്കേ. വീണ്ടും യഹോവ ഭക്തിയെക്കുറിച്ച് പറയുന്നു, യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. പഴയനിമകാലത്ത് ഇത് വളരെ വാസ്തവമായിരുന്നു. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം ദീർഘവർഷങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു, ദീർഘായുസ്. അവൻ ഇന്നത് വാഗ്ദാനം ചെയ്യുന്നില്ലേ എന്ന് താങ്കൾ ചോദിച്ചേക്കാം. ഇല്ല, ഇന്ന് നമുക്കുള്ള വാഗ്ദത്തം നിത്യജീവനാണ്, അതാണ് നല്ലതും. 28 മുതലുള്ള വാക്യങ്ങൾ, നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും. യഹോവയുടെ വഴി നേരുള്ളവന് ഒരു ദുർഗം, ദുഷ്പ്രവൃത്തിക്കാർക്കോ അത് നാശകരം. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കുകയില്ല. നീതിമാന്റെ വായ ജ്ഞാനം മുളപ്പിക്കുന്നു, വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും. നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായത് അറിയുന്നു, ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ചരിത്രത്തെ ഒന്ന് നോക്കുക. ലോക നേതാക്കന്മാർ എല്ലാം മൺമറഞ്ഞു. അതെ, ലോകത്തെ കിടുകിട വിറപ്പിച്ചവർ എന്ന് നാം ചിന്തിച്ചവർ മാറ്റപ്പെട്ടു. എന്നാൽ ഇവിടെ വായിക്കുന്നത്, നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കുകയില്ല. നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായത് അറിയുന്നു, ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു. ഈ താരതമ്യ പഠനം തീർച്ചയായും നമ്മെ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുവാൻ, ഏതിലെങ്കിലും ഒന്നിൽ കൂടുതൽ ചാരുവാൻ ആഗ്രഹിക്കുവാൻ തീർച്ചയായും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഭാഗം നമ്മെ ശരിയായ പാതയിലേക്ക് നയിക്കേണ്ടതിനായി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതെ, നീതി ചെയ്യുന്നവരായി, ദൈവഹിതം ചെയ്യുന്നവരായി, ശരി പ്രവർത്തിക്കുന്നവരായി നാം ജീവിക്കുന്നു എങ്കിൽ അത് നമ്മുടെ ആയുസ്സിന് അനുഗ്രഹകരമായിരിക്കും. നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും അത് അനുഗ്രഹത്തിന് കാരണമാകും. അല്ല, നമ്മുടേതായ വഴികളിൽ മുൻപോട്ട് പോകുവാനാണ് നാം തീരുമാനിക്കുന്നതെങ്കിൽ അത് നമ്മെ ദോഷത്തിൽ മാത്രമേ കൊണ്ടെത്തിക്കൂ. തീരുമാനമെടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. താങ്കളുടെ ജീവിതത്തെ അതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമോ? പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളോട് വാദിക്കുന്ന അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങൾ ഒരിക്കലും തള്ളിക്കളയുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയ നിൻ്റെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ നിറയപ്പെട്ടവരായി അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഫലപ്രദമായ ഒരു ദിവസം തന്ന് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.